الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. سورة ياسين، الله سبحانه وتعالى പഴയ കാലത്ത് നബിമാരെ നിഷേധിച്ച, നബിമാരിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിച്ച ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞ ആളുകളെ നശിപ്പിച്ചു. ആ സംഭവം അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞു. അള്ളാഹു പറയുന്നു, യാ ഹസ്റത അലൽ ഇബാദ് മാ യാതീഹിം മിൻ റസൂലിൻ ഇല്ലാ കാനു ബിഹി യസ്തഹ്സിഊൻ അലം യറൗ കമ അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ وإن كل لما جميع لدينا محضرون يا حسرة على العباد ആദിമകളുടെ കാര്യം എത്ര ഖേദകരമാണ്. മാ യസീഹിം റസൂലിൻ, അവരിലേക്ക് ഏതൊരു റസൂൽ വന്നാലും, ഇല്ല കാനു ബിഹി യസ്തഹ്സിഊൻ, അവർ ആ റസൂലിനെ പരിഹസിക്കാതിരിക്കുന്നില്ല, കളിയാക്കാതിരിക്കുന്നില്ല. അലം യറൗ, അവർ കാണുന്നില്ലേ, കം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂൻ, കം അഹ്ലക്ന, എത്രയാണ് നാം നശിപ്പിച്ചത്. ഖബ്ലഹും, അവർക്ക് മുമ്പ്, മിനൽ ഖുറൂനി, തലമുറകളെ, ഒരുപാട് ജനവിഭാഗങ്ങളെ, അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവരാരും തന്നെ ഇവരിലേക്ക് തിരിച്ചും വരുന്നില്ല, മടങ്ങി വരുന്നില്ല എന്നത് അവർ കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ. വൈൻകുല്ലുൻ, മാത്രമല്ല അവരെല്ലാം പഴയകാലക്കാരായ, നേരത്തെ മരണമടഞ്ഞ, മരിച്ചുപോയ, നശിപ്പിക്കപ്പെട്ട തലമുറകളും ഇനി വരാനുള്ളവരും എല്ലാവരും, വൈൻകുല്ലുൻ ലമ്മ ജമീഉൻ ലദൈന മുഹ്ദറൂൻ, അവരെല്ലാം നമുക്ക് മുന്നിൽ മുഹ്ദറൂൻ, ഹാജരാക്കപ്പെടുന്നവരാകുന്നു. അല്ലാഹു ഈ സമുദായത്തെ, അഥവാ മൂന്ന് നബിമാരെ അള്ളാഹു അയച്ച ആ സമുദായത്തെ നശിപ്പിച്ചതിന് ശേഷമാണ്, നശിപ്പിച്ച കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. യാ ഹസ്റത അലൽ ഇബാദ്, എത്ര ഖേദമാണ് അവരുടെ കാര്യം, എത്ര ദൗർഭാഗ്യമാണ് ആ ഖൗമിന്റെ കാര്യം. കുഫറിലായി ഒരുവൻ മരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. ഈ അള്ളാഹു മുമ്പ് നശിപ്പിച്ച തലമുറകളുടെ അവസ്ഥ എന്തെന്നാൽ, അവർക്ക് ഈ ലോകത്തും അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടായി, അപമാനകരമായ, നിന്ദ്യമായ ശിക്ഷ. പരലോകത്താകട്ടെ അവർ അതിനേക്കാൾ കടുത്ത ശിക്ഷയിലേക്കാണ് പോകാനിരിക്കുന്നത്. ഫിറൌനിനെയും കൂട്ടരെയും കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ, അന്നാറു യുഅറദൂന അലൈഹ ഗുദുവ വഅശിയ വയൗമ തഖൂമു സാഅത്തു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. രാവിലെയും വൈകുന്നേരവും അന്നാറു യുഅറദൂന അലൈഹ, നരകത്തിനു മുന്നിൽ അവർ പ്രദർശിപ്പിക്കപ്പെടും. അതവർക്കുള്ള ഖബറിലെ ശിക്ഷയാണ്, ഫിറൌനിനും കൂട്ടർക്കുമുള്ള ഖബറിലെ ശിക്ഷയാണത്. അന്നാറു യുഅറദൂന അലൈഹ ഗുദുവ വഅശിയ വയൗമ തഖൂമു സാഅത്തു, കൂടാതെ ഖിയാമത്തു നാളിൽ, അദ്ഖിലു, അല്ലാഹു പറയും, അദ്ഖിലു, പ്രവേശിപ്പിക്കൂ, ആല ഫിറൌന, ഫിറൌനിന്റെ കൂട്ടരെ, അശദ്ദൽ അദാബ്, ഏറ്റവും കടുത്ത ശിക്ഷയിൽ, അഥവാ നരകത്തിൽ. കാഫറായി മരിക്കുക, അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. യാ ഹസ്റത അലൽ ഇബാദ്, ആദിമകളുടെ കാര്യം എത്ര ഖേദകരം, എത്ര ദൗർഭാഗ്യകരം. അതേസമയം ഇതിന്റെ വിപരീതമാണ് മുഅ്മിനായി മരിച്ച ഒരുവന്റെ കാര്യം, അവൻ അതോടെ രക്ഷപ്പെട്ടു. മുസ്ലിമായി ഒരാൾ മരിച്ചാൽ അവന്റെ കാര്യം പിന്നീട് അങ്ങോട്ട് റാഹത്താണ്, അവൻ പിന്നീട് എല്ലാ ഖൈറിലുമാണ്, അവൻ സൗഭാഗ്യത്തിനാണ്, അള്ളാഹുവിന്റെ സ്വർഗത്തിനാണ്. എന്നാൽ കാഫിറായി ഒരുവൻ ചത്തുപോവുക എന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം, അതിനേക്കാൾ വലിയ ദൗർഭാഗ്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹു അവന്റെ നബിമാരുടെ പ്രാർത്ഥനയായി നമ്മെ പഠിപ്പിച്ചത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് നമുക്ക് കാണാം, തൗഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, അള്ളാഹുവേ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹുകളുടെ കൂടെ നീ എന്നെ ചേർത്ത് തരണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിന്റെ താല്പര്യവും ഇതാ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വയാ മുസർറിഫൽ ഖുലൂബ് സർറിഫ് ഖൽബി അലാ ത്വാഅതിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബെ, നീ എന്റെ ഹൃദയത്തെ നിന്നെ അനുസരിക്കുന്നതിൽ ഉറപ്പിച്ചു നിർത്തേണമേ. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതാണ്. ഏറ്റവും വലിയ ദൗർഭാഗ്യം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അതോടെ പിന്നീട് അങ്ങോട്ട് നഷ്ടം മാത്രം. കാഫിറായി ഒരുവൻ മരിച്ചോ അവന് പിന്നെ സ്വർഗമില്ല. ان الذين كفروا وماتوا وهم كفار فلن يقبل من احدهم ملء الارض ذهبا ولو افتدى به اولئك لهم عذاب اليم وما لهم من ناصرين. الله പറഞ്ഞു കാഫറായി കാഫറാവുകയും എന്നിട്ട് കാഫറായി മരിക്കുകയും ചെയ്തവൻ അങ്ങനെ ആയവന്റെ അവസ്ഥ എന്താണ്? ഫല യുഖ്ബല മിൻ അഹദിഹിം, അവരിൽ ഒരാളിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. മിൽ ഉൽ അർദി ദഹബൻ, ഭൂമി മുഴുവൻ സ്വർണം. ഉളവിഷ്ടതാഭ്യ, അവൻ പ്രായശ്ചിത്തമായി കൊടുത്താലും ഭൂമി മുഴുവൻ സ്വർണം പോയിട്ടൊരു തരി അവന്റെ കയ്യിൽ ഖിയാമത്ത് നാളിൽ ഉണ്ടാവുകയില്ല. എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് ഖിയാമത്ത് നാളിൽ വരിക, ഒന്നുമില്ല. പക്ഷെ സങ്കല്പിക്കുക, ഭൂമിയോളം സ്വർണം അവനുണ്ട്, അത് മുഴുവൻ അവൻ പകരം പ്രായശ്ചിത്തമായി നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ പകരമായി കൊടുത്താലും സ്വീകരിക്കപ്പെടുകയില്ല. അവന് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. അക്കൂട്ടർക്ക് കടുത്ത ശിക്ഷയാണുള്ളത്. അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. അള്ളാഹു അവന്റെ അടിമകൾക്ക് അവതരിപ്പിച്ച ദീൻ അത് ഇസ്ലാമാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവന്റെ റസൂലുകൾ അനുസരിക്കുന്ന ദീൻ. അതല്ലാത്തത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അതല്ലാത്തതും അള്ളാഹു സ്വീകരിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഒരാൾ വിശ്വസിക്കുകയാണ് എല്ലാ ദീനും സത്യമാണ്, എല്ലാം ഒരു കടലിലേക്ക് ഒഴുകുന്ന നദികൾ പോലെ ഒന്നു തന്നെയാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ആ വിശ്വാസം മാത്രം മതി അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകാൻ. അവൻ കാഫിറാണ്, അവൻ മുസ്ലിമല്ല. കാരണം അള്ളാഹുവിന്റെ ദീനിനെ അവൻ കളവാക്കി. അള്ളാഹുവിന് എന്തിനാണ് നബിമാരയച്ചത്? എന്തിനാണ് അവൻ കിതാബുകൾ ഇറക്കിയത്? ഈ കിതാബിൽ ഇതൊക്കെ അള്ളാഹു ഇതൊക്കെ പറഞ്ഞത് എന്തിനാണ്? അതിനെ ഒന്നാകെ അവൻ നിഷേധിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത് അവൻ ബാത്തിലാക്കി. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജനങ്ങളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. അള്ളാഹു അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിട്ടോ? അവനവന് തോന്നുന്ന സാലിഹായ അമലാണ് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു വിട്ടോ? ഇല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. കത്തുകൾ എഴുതി, പല നിലക്ക് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. കാരണം ഇതാണ് രക്ഷപ്പെടാനുള്ള, പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. ഇന്ന് പലരും അള്ളാഹുവിന്റെ ദീൻ അതിന് വിരുദ്ധമായി പലതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വിചാരം ഭീകരവാദി ആണെന്ന പേരില്ലാതാകണമെങ്കിൽ, തീവ്രവാദി അല്ലാതാകണമെങ്കിൽ ദീൻ ഒന്നാകെ ഒഴിവാക്കണം എന്നാണ്. ശരിയാണ്, അവർ നിന്നെ തൃപ്തിപ്പെടണമെങ്കിൽ ദീൻ ഒഴിവാക്കി പോകേണ്ടി വരും. എന്നാലേ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിന്നെ തൃപ്തിപ്പെടൂ. അള്ളാഹു പറഞ്ഞതാണ് വലം തർദാങ്ക യഹൂദ് വല നസാറ ഹത്താ തത്തബി അമില്ലതഹും. യഹൂദിയും നസറാനിയും നിന്നെ തൃപ്തിപ്പെടുകയില്ല, ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. നീ അവരുടെ മില്ലത്ത് പിൻപറ്റിയാലല്ലാതെ അവിടെ നമുക്ക് പിൻപറ്റാൻ പറ്റുമോ? ഇല്ല. അത് ബദൽ സുയിദൻ ഒമാന മിനൽ മുഹ്തദീൻ. അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ ദലാലത്തിലാണ്, ഞാൻ പിന്നെ സന്മാർഗത്തിലല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് അള്ളാഹു പറഞ്ഞെന്താ? താങ്കൾക്ക് ഈ ഇൽമു വന്നു കിട്ടിയതിനു ശേഷം അവരുടെ ദേഹേച്ഛ, അവരുടെ തോന്നിവാസത്തെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ മാലക മിനല്ലാഹി മിമോലിയ വലാ നസീർ, അള്ളാഹുവിൽ നിന്ന് താങ്കളെ രക്ഷിക്കാൻ, അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഒരു സഹായിയും ഒരു രക്ഷാധികാരിയും ഉണ്ടാവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണിത്. يا حسره على العباد ما ياتيهم من رسول الا كانوا به يستهزئون. അവരിലേക്ക് ഏതൊരു റസൂൽ വന്നാലും അവരതാ പരിഹസിക്കുന്നു. ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണിത്. ولقد نعلم انه അള്ളാഹു പറഞ്ഞു നാം അറിയുന്നുണ്ട് താങ്കളുടെ യദീഖ് സദ്റുക ബിമ യഖൂലൂൻ, അവർ പറയുന്നത് കാരണത്താൽ താങ്കളുടെ ഹൃദയം കുടുങ്ങിപ്പോകുന്നു പരിഹാസങ്ങൾ കൊണ്ട്. നിരന്തരമായുള്ള പരിഹാസങ്ങൾ കാരണത്താൽ നബിയെ താങ്കൾക്ക് പ്രയാസമുണ്ടാകുന്നുവെന്ന് നമുക്കറിയാം. താങ്കൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുക, ഹംദ് ചെയ്യുക, റബ്ബിനെ സുജൂദ് ചെയ്യുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, മരണം വരെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. കാരണം ഇത് കുറച്ചേ ഉള്ളൂ, ഈ ജീവിതം യഥാർത്ഥത്തിൽ വളരെ കുറച്ചാണ്. പരലോകത്ത് ആളുകൾ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ അവരോട് റബ്ബ് ചോദിക്കും, നിങ്ങൾ എത്രയാണ് ഭൂമിയിൽ കഴിഞ്ഞത്? അവർ പറയും ഒരു ദിവസം അല്ലെങ്കിൽ അതിന്റെ കുറച്ച്. അവരോടുള്ള മറുപടി എന്താണ്? ഇല്ല വിസ്തുമില്ല കാലിയില, ശരിയാണ് നിങ്ങൾ കുറച്ചേ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ കുറച്ചു കാലമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഇതൊക്കെ ക്ഷമിച്ച് ഇസ്ലാമിൽ ഈമാനിൽ ഉറച്ചു നിൽക്കേണ്ടിയിരുന്നുള്ളൂ. പ്രതിഫലമാകട്ടെ എന്നൊന്നും നിലനിൽക്കുന്ന സ്വർഗമാണ്. കുറച്ചേ വേണ്ടിയിരുന്നുള്ളൂ, ശരിയാണ് കുറച്ച് തന്നേ ഉള്ളൂ ദുനിയാവ്. പക്ഷെ അള്ളാഹു ഇവിടെ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ സമയം നൽകിയിട്ടുണ്ട്. അവലം നുഅമ്മിർകും വയതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അള്ളാഹു അവരോട് വീണ്ടും സമയത്തിന് ചോദിച്ചാൽ മരണത്തിന് ശേഷം അവരോട് പറയുന്നത് എന്താണ്? അവലം നുഅമ്മിർകും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിട്ടില്ലേ? വയതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കേണ്ടവന് ചിന്തിക്കാൻ മാത്രമുള്ള ആയുസ്, ചിന്തിച്ച് മനസ്സിലാക്കേണ്ടവന് ചിന്തിക്കാൻ മാത്രമുള്ള സമയം അള്ളാഹു തന്നിട്ടുണ്ട്. വജാഅകുമുൻ നദീർ, താക്കീദുകാരൻ നിങ്ങളിലേക്ക് വന്നിട്ടുമില്ലേ എന്ന് അള്ളാഹു ചോദിക്കും. താക്കീദുകാരൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലുകളാകാം, അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ നബിമാർ പഠിപ്പിച്ച വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരും താക്കീദുകാരാണ്. അത് കേട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം. നബിമാരെ നന്മ കൽപ്പിക്കുന്നവരെ തിന്മ വിരോധിക്കുന്നവരെ പരിഹസിക്കുക എന്നത് എല്ലാ കാലത്തും നമുക്ക് കാണാം, ഇന്നും കാണാം. ഇസ്ലാമിലേക്ക് തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നവരെ കളിയാക്കുക, പരിഹസിക്കുക. ശിർക്കിനെ ബിദഅത്തിനെ തിന്മകളെ തോന്നിവാസങ്ങളെ ഒക്കെ എതിർക്കുന്നവരെ കളിയാക്കുക, പരിഹസിക്കുക. ഇത് പണ്ട് പണ്ടേ ഉള്ള അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അങ്ങനെ ഉണ്ടാവും, പരിഹസിക്കുന്നവരുണ്ടാകും. പക്ഷേ തിരിച്ചവരെ പരിഹസിക്കുന്ന കാലം വരും. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുത്തഫിഫീനിന്റെ അവസാനം പറഞ്ഞില്ലേ, ഫലിയൗമല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹകൂൻ അലൽ അറായിഖി യൻദുറൂൻ. ഇന്ന് പരലോകത്തതാ മുഅ്മിനുകൾ കുഫാറുകളെ പരിഹസിക്കുന്നു. അവരവരുടെ സോഫകളിൽ ചാരിയിരുന്ന് നോക്കുന്നു, ഹൽഫുവിബൽ കുഫാറു മക്കാനു യഫാലൂൻ, കാഫിറുകൾക്ക് അവർ ചെയ്തതിന്റെ പ്രതിഫലം കിട്ടിയോ എന്ന്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞതുപോലെ, നിങ്ങൾ ഇന്ന് ഞങ്ങളെ പരിഹസിക്കുകയാണെങ്കിൽ, നൂഹ് നബി കപ്പലുണ്ടാക്കിയപ്പോൾ പരിഹസിക്കാൻ തുടങ്ങി, നിങ്ങൾ ഇന്ന് ഞങ്ങളെ പരിഹസിക്കുകയാണെങ്കിൽ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കും. അതിനുള്ള നാൾ വരാനുണ്ട്. അവലം യറൌ, അവർ കാണുന്നില്ലേ, കം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂൻ, എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവരൊന്നും ഇവരിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നത്. സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാൻ ആലോചിക്കാൻ ഒറ്റൊരു കാര്യം മതി. എന്താണത്? എവിടെ പഴയ കാലക്കാർ? അധികമൊന്നും വേണ്ട, ഒരു നൂറ് കൊല്ലം മാത്രം പിന്നിലേക്ക് ചിന്തിച്ചു നോക്ക്. വെറും ഒരു നൂറ് കൊല്ലം ലോകത്തിന്റെ ചരിത്രമെടുത്താൽ, ഒരു രാജ്യത്തിന്റെ ചരിത്രമെടുത്താൽ വളരെ ചെറിയ കാലമാണ് ഒരു നൂറ് കൊല്ലം. ഒന്നൊരു നൂറ് കൊല്ലം പിന്നിലേക്ക് ചിന്തിച്ചു നോക്ക്, അന്ന് ജീവിച്ചിരുന്ന ആരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്? ഒരാളുമില്ല. ഇനി ഒരാൾ ഉണ്ടായിരുന്നു സങ്കല്പിക്ക്, അയാളുടെ കോലം എന്തായിരിക്കും? എത്ര പ്രയാസത്തിലും പരിതാപകരമായ അവസ്ഥയിലുമായിരിക്കും അയാൾ. ഇനി മുന്നോട്ടൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു നൂറ് കൊല്ലം അപ്പുറം ആരുണ്ടാവും? ഈ മസ്ജിദിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ആരുണ്ടാവും? ഇനി ഒരാൾ ഉണ്ടായി കൂട്ടുക, എത്ര പരിതാപകരമായ മോശമായ, ദുനിയാവിലൊരു സുഖവും ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും അയാൾ. പഴയ കാലക്കാരെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എവിടെ അവർ. അവരവരുടെ ജസായിന്റെ ലോകത്തേക്ക് പോയി, അവരുടെ പ്രതിഫലത്തിന്റെ ലോകത്തേക്ക് പോയി, അവരുടെ പ്രവർത്തനങ്ങളുടെ അവസരം കഴിഞ്ഞു. ഇനി ചെയ്യാൻ അവസരമില്ല, ഇനി തൗബ ചെയ്യാൻ അവസരമില്ല, ഇനി നന്മ ചെയ്യാൻ അവസരമില്ല, അത് കഴിഞ്ഞു. അവർ തിരിച്ചു വരുന്നില്ല എന്നത് മാത്രം വലിയ പാഠമാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ദഹരിയാക്കളിൽപ്പെട്ട കാലം ഇങ്ങനെ കറങ്ങി വരും, മരിച്ചുപോയർ പിന്നെയും ദുനിയാവിൽ വീണ്ടും വരും. നമ്മുടെ നാട്ടിലെ മുശ്രിക്കുകൾക്കുള്ള പുനർജന്മ സിദ്ധാന്തം പോലെ അതിന് സമാനമായ വിശ്വാസമുള്ള ഒരു കൂട്ടരുണ്ട്. അവർക്കുള്ള വ്യക്തമായ മറുപടിയാണ് ഈ ആയത്ത്. എവിടെ? പണ്ട് ജീവിച്ചു മരിച്ചാരെങ്കിലും വീണ്ടും ജനിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു അവസരം മാത്രമേ ഈ ദുനിയാവിലുള്ളൂ, ഒരൊറ്റ അവസരം, പിന്നെയില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു എഴുന്നേൽപ്പിക്കുക, പിന്നെ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുക, ആഖിറത്തിനു വേണ്ടി മാത്രം. ചെയ്തതിനുള്ള പ്രതിഫലത്തിനു വേണ്ടി മാത്രം. അള്ളാഹു പറയുന്നു അവർ കാണുന്നില്ലേ നാം നശിപ്പിച്ച തലമുറകൾ അവരിലേക്ക് വീണ്ടും വരുന്നില്ല എന്ന്. എത്ര തലമുറകളെ അള്ളാഹു നശിപ്പിച്ചു? അള്ളാഹു പറഞ്ഞതുപോലെ എത്ര എത്ര തലമുറകൾ ഉപയോഗശൂന്യമായ എത്ര എത്ര കിണറുകൾ, പടുത്തുയർത്തപ്പെട്ട എത്ര എത്ര കോട്ടകൾ, ആളുകൾ താമസിക്കാൻ വേണ്ടി അവർ താമസിച്ചിരുന്നു എന്നതിന്റെ അടയാളമാണല്ലോ കിണറുകൾ, അവർ ജീവിച്ചിരുന്നു എന്നതിന്റെ അടയാളമാണല്ലോ അവരുടെ പാർപ്പിടങ്ങൾ, വീടുകൾ, കൊട്ടാരങ്ങൾ, അതിന്റെ ആളുകൾ എവിടെ? അവരൊക്കെ പോയി, ഒരാളും തന്നെ ദുനിയാവിലേക്ക് തിരിച്ചു വരുന്നില്ല. എന്നാൽ അവരെല്ലാം തന്നെ ഒരാളും ഒഴിയാതെ നമ്മുടെ മുന്നിൽ മുഹ്ദറൂൻ, ഹാബറാക്കപ്പെടുന്നവരാണ്, ഹാജരാക്കപ്പെടുന്നതാണ്. എല്ലാവരെയും അള്ളാഹു രണ്ടാമതും ജീവിപ്പിക്കും. ഫലം നുഗാദിർ മിൻഹും അഹദ, അള്ളാഹു പറഞ്ഞു ഒരാളെ പോലും നാം വിടുകയില്ല. ഒരാളെങ്കിലും അള്ളാഹു വിട്ടുപോകുമോ? ഒരാളെ ഇല്ല. അയാൾ എന്തായിപ്പോയാലും, അയാൾ മണ്ണോട് മണ്ണ് ചേർന്ന് നുരുമ്പിപ്പോയാലും, അയാൾ ചാരമായി പാറിപ്പോയാലും, എങ്ങനെയായാലും ശരി, അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലുകളെ ഒരുമിപ്പിച്ചു കൂട്ടും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചതുപോലെ, റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത, എന്റെ റബ്ബെ എനിക്കൊന്ന് കാണിച്ചു തരൂ, നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നതെന്ന്. ഖാല അവലം തുഅ്മിൻ, ഇബ്രാഹിം സാഹിബ്ക്ക് എന്താ വിശ്വാസമില്ലേ? ഖാല ബല, എനിക്ക് വിശ്വാസമുണ്ട്, വലാക്കി ലിയത്മഇന്ന ഖൽബി, എന്റെ ഖൽബിന് സമാധാനം ലഭിക്കാനാണ്, കൂടുതൽ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു പറഞ്ഞു ഫഖുദ് അർബഅത്തൻ മിന അത്തൈരി ഫസുർഹുന്ന ഇലൈക ثم جعل على كل جبل منهن جزءا ثم ادعهن ياتينك سعيا. നീ നാല് പക്ഷികളെ എടുക്കുക, എന്നിട്ട് നാലിനെയും അറുക്കുക, കഷ്ണം കഷ്ണമാക്കുക, എന്നിട്ട് അതിന്റെ മാംസം പരസ്പരം കൂട്ടിക്കലർത്തുക, എന്നിട്ട് പല പർവ്വതങ്ങളിലായി അത് കൊണ്ടുവെക്കുക, സുമ്മദുഹുന്ന, എന്നിട്ട് അതിനെ വിളിക്കുക, യഅതീനക സഅയ, എല്ലാം ഓടി നിന്റെ അടുത്തേക്ക് വരുന്നത് കാണാം. തഫ്സീറുകളിൽ കാണാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നാല് പക്ഷികളെ അറുത്തു, എന്നിട്ട് നാലിന്റെയും തലകയിൽ വെച്ചു എന്നാണ്. തലകയ്യിൽ വെച്ച് ബാക്കിയുള്ളതിനെ കറുത്ത് കഷ്ണം കഷ്ണമാക്കി കൂട്ടിക്കലർത്തി പല പർവ്വതങ്ങളിൽ വിളിച്ചു, ഓരോന്നിനെയായി വിളിച്ചു. അതാ എല്ലാം വരുന്നു, ഓരോന്നും അതിന്റെ മാംസങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് പക്ഷിയായി മാറി. തല ഇബ്രാഹിം നബിയുടെ കയ്യിലാണുള്ളത്. എന്നിട്ട് ശരീരം ഇങ്ങനെ വരുന്നു, തല ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അതിന്റെ തലയല്ലെങ്കിൽ അത് മാറിപ്പോകുന്നു, അതിന്റെ തലയാണെന്ന് കണ്ടാൽ അത് കൂടിച്ചേർന്നു. വഅലം അന്നല്ലാഹ അസീസും ഹക്കീം, അറിയുക അള്ളാഹു അവനാണ് അസീസും ഹക്കീമും. ഒരു കാര്യവും ഉദ്ദേശിച്ചൊരു കാര്യവും നടത്താൻ ഒരു പ്രയാസവുമില്ലാത്ത അസീസാണ് അവൻ, അങ്ങേയറ്റത്തെ പ്രതാപമുള്ളവൻ. അവന്റെ പിടുത്തത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കാത്ത അസീസ് ഹക്കീമുൻ, തീരുമാനിച്ചതെന്തോ അത് നടപ്പിലാക്കുന്നവൻ, തീരുമാനത്തിലേതിലും അങ്ങേയറ്റത്തെ ഹിക്മത്ത് യുക്തിയുള്ളവൻ, അങ്ങനെയുള്ളവനാണ് റബ്ബ്. അവന്റെ മുന്നിൽ എല്ലാവരും ഒരുമിച്ചു ചേരുന്നതാണ്, ഒരാളെയും അള്ളാഹു വിടുകയില്ല. ബുദ്ധിയുള്ളവൻ, സൗഭാഗ്യമുള്ളവൻ അവൻ ആഖിറത്തിനു വേണ്ടി പണിയെടുക്കുന്നവനാണ്. അസ്സലല്ലാഹു അലൈഹി വലക്കും തൗഫീഖ് ലിമാ യുഹിബ്ബുഹു വയർദാ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.